Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ത്രികാല പ്രാർത്ഥന പരിപാടിയുടെ റിപ്പോർട്ടും പിന്നെ വാർത്തകളുമാണ് ഈ പ്രക്ഷേപണത്തിൽ. ജൂലൈ 24-ാം തീയതി ഞായറാഴ്ച മധ്യാഹ്നം വേനൽ വെയിലിനെ വകവയ്ക്കാതെ ത്രികാല പ്രാർത്ഥന പരിപാടിയിൽ പങ്കെടുക്കാനും പാപ്പ ഫ്രാൻസിസിനെ നേരിൽ കാണുവാനുമായി വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിൽ എത്തിയത് ആയിരങ്ങളായിരുന്നു. യൂറോപ്പിലെ വേനൽ അവധി പ്രമാണിച്ച ബുധനാഴ്ചകളിൽ പതിവുള്ള പാപ്പയുടെ പൊതുകൂടിക്കാഴ്ച റദ്ദാക്കിയിരിക്കുകയാണ്. പിന്നെ ലോക യുവജനമേളയ്ക്കായി പോളണ്ടിലേക്ക് പോകാനും പാപ്പ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. അതിനാലാണ് പാപ്പ ഫ്രാൻസിസിനെ കാണുവാനും ശ്രവിക്കാനും ഏക അവസരമായ ഞായറാഴ്ചത്തെ ത്രികാല പ്രാർത്ഥന പരിപാടിക്ക് പതിവിലും കൂടുതൽ ജനങ്ങളെത്തിയത് എന്ന് വേണം അനുമാനിക്കാൻ. ത്രികാല പ്രാർത്ഥനയ്ക്ക് സമയമായി മധ്യാഹ്നം 12 മണിക്ക് അപ്പസ്തോലിക അരമനയുടെ 2-ാം ജാലകത്തിൽ ഇത് പാപ്പ ഫ്രാൻസിസ് പ്രത്യക്ഷപ്പെട്ടു. ചത്വരം തിങ്ങി നിന്ന ജനാവലിയെ മന്ദസ്മിതത്തോടെ കരങ്ങൾ ഉയർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് പാപ്പ പ്രഭാഷണം ആരംഭിച്ചു.
Cari fratelli e sorelle, buongiorno. Il Vangelo di questa domenica si apre con la scena di Gesù che prega.
പ്രിയ സഹോദരങ്ങളെ, ഏകാന്തമായി പ്രാർത്ഥിക്കുന്ന ക്രിസ്തുവിന്റെ ചിത്രമാണ് വിശുദ്ധ ലൂക്ക സുവിശേഷ ഭാഗത്ത് വരച്ചു കാട്ടുന്നത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ കർത്താവേ എന്ന് ശിഷ്യന്മാർ അവിടുത്തോട് ആവശ്യപ്പെട്ടു. അപ്പോൾ അവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, പ്രാർത്ഥിക്കുമ്പോൾ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കണം. ക്രിസ്തു പഠിപ്പിച്ച പ്രാർത്ഥനയുടെ സൂത്രവാക്കാണ് പിതാവ്. ജീവിതത്തിൽ ഉടനീളം തനിക്ക് പ്രേരണയും പ്രചോദനവുമായ പിതാവുമായി സംവാദത്തിലൂടെ വളർത്തിയെടുത്ത ആത്മബന്ധത്തിൻ്റെ സൂത്രവാക്യമാണിത്. പിതാവ് നിങ്ങൾക്കും എനിക്കുമായി സകലർക്കുമായി അവിടുന്ന് പകർന്നു നൽകുന്ന വാക്കാണിത്. പിതാവ് എന്ന സംജ്ഞയോട് മറ്റു 2 അഭ്യർത്ഥനകൾ കൂടി ക്രിസ്തു കൂട്ടിച്ചേർക്കുന്നുണ്ട്. അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ എന്ന് ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന അങ്ങനെ ദൈവത്തിന് ഏറ്റവും സമുന്നതമായ സ്ഥാനം നൽകുന്ന പ്രാർത്ഥനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർഗരാജ്യത്തിൻ്റെ വിശുദ്ധി ലോകത്തിന് പകർന്നു നൽകിക്കൊണ്ട് അവിടുത്തെ രാജ്യം ഈ ഭൂമിയിൽ മനുഷ്യരുടെ മധ്യ സ്ഥാപിതമാക്കാനും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ കർത്തൃത്വം ഈ പ്രാർത്ഥന വഴി മനുഷ്യർക്ക് ലഭ്യമാക്കാനും സഹായകമാകുന്നു.
Altre tre richieste completano questa preghiera che Gesù insegna.
ക്രിസ്തു പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയെ സമഗ്രമാക്കുന്നത് 3 യാചനകളാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട അപേക്ഷകളാണവ. അന്നത്തിനായും ക്ഷമയ്ക്ക് അല്ലെങ്കിൽ മാപ്പിനായും പിന്നെ പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനുമുള്ള സഹായത്തിനുമുള്ള അപേക്ഷകളാണ് ഈ 3 യാചനകൾ. അന്നം നേടുവാനും അന്യോന്യം ക്ഷമിക്കാനും പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാനും ദൈവസഹായം നമുക്ക് ആവശ്യമാണ്, അനിവാര്യമാണ്. ആദ്യം നാം പ്രാർത്ഥിക്കുന്നത് ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യമായ അപ്പത്തിനായിട്ടാണ്. അന്നം അല്ലെങ്കിൽ അപ്പം ജീവിതയാത്രയിൽ പാഥേയമാണ്. അപ്പമാണ് മുന്നേറാൻ മനുഷ്യന് ശാരീരികമായ ശക്തി നൽകുന്നത്. ജീവിതയാത്രയ്ക്ക് തടസ്സമായേക്കാവുന്നതോ ശേഖരിച്ചു വച്ചതിനാൽ ഭാരപ്പെടുന്നതോ പാഴാക്കിക്കളയാനുള്ളതോ ആയ ഉച്ഛിഷ്ടവുമല്ല അന്നം. 2-ാമതായി ക്ഷമയാണ്. ദൈവത്തിൽ നിന്നും നേരിട്ട് വാങ്ങുന്നതല്ല ക്ഷമ. പ്രകടമായ വിധത്തിൽ അല്ലെങ്കിൽ പ്രത്യക്ഷമായും സഹോദരങ്ങളോട് മനുഷ്യരോട് അനുരഞ്ജനപ്പെട്ടുകൊണ്ട് കുറവുകൾ പരസ്പരം ക്ഷമിച്ച് അതിലൂടെ ദൈവത്തിൻ്റെ കാരുണ്യം സ്വീകരിക്കുന്ന അനുഭവവും അവബോധവുമാണ് മാപ്പ് അല്ലെങ്കിൽ ക്ഷമ. ദൈവത്തോട് ക്ഷമിക്കുവാനും മാപ്പ് നൽകുവാനും സന്നദ്ധതയുള്ളവർക്കാണ് ജീവിതത്തിൽ മാപ്പ് ലഭിക്കുന്നത് എന്നും നാം ഓർക്കണം. അങ്ങനെ വ്യക്തിയുടെ ഹൃദയത്തിൽ വളരേണ്ടതും ഹൃദയത്തിൽ നിന്നും ഉതിർക്കൊള്ളേണ്ടതുമാണ് അനുതാപം അല്ലെങ്കിൽ മാപ്പ് എന്ന് പറയാം. അവസാനമായി പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്നും നാം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയിൽ യാചിക്കുന്നുണ്ട്. കാരണം അഴിമതിയുടെയും അധർമ്മത്തിൻ്റെയും കെണികളാൽ നാം ലോകത്ത് സദാ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിൽ നാം മുങ്ങിപ്പോകരുത്, കുടുങ്ങിപ്പോകരുത്.
Tutti conosciamo cosa è una tentazione.
പിന്നെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഈശോയുടെ പാഠം പിന്നെയും തുടരുന്നത് സുവിശേഷത്തിൽ രണ്ട് ചെറിയ ഉപമകളിലൂടെയാണ്. അവയിൽ ആദ്യത്തേത് രണ്ടുപേർ തമ്മിലുള്ള സുഹൃദ് ബന്ധത്തെക്കുറിച്ചും പിന്നെ രണ്ടാമത്തേത് പിതാവിന് പുത്രനോടുള്ള കടമയെക്കുറിച്ചും ഉദ്ബോധിപ്പിക്കുന്നു. അങ്ങനെ പിതാവായ ദൈവത്തിൽ നാം അർപ്പിക്കേണ്ട സമ്പൂർണമായ വിശ്വാസത്തെക്കുറിച്ചാണ് രണ്ട് കഥകളും അവസാനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന പിതാവിൽ പ്രത്യാശയർപ്പിച്ച് ധൈര്യത്തോടെ നിരന്തരമായി അവിടുന്ന് ആശ്രയിച്ചു ജീവിക്കാനും അങ്ങനെ അവിടുത്തെ രക്ഷാകര പദ്ധതിയിൽ പങ്കുകാരാകുവാനും അവിടുന്ന് നമ്മെ ക്ഷണിക്കുന്നു. അതിനാൽ പ്രാർത്ഥനയാണ് നമ്മുടെ കൈവശമുണ്ടായിരിക്കേണ്ട പ്രഥമവും പ്രധാനവുമായ പണിയായുധം എന്ന് പാപ്പ അനുസ്മരിപ്പിക്കുന്നു.
La preghiera è il primo e principale strumento di lavoro.
നാം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. എന്നാൽ ദൈവത്തെയോ മറ്റാരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല. നമ്മുടെ വിശ്വാസവും ക്ഷമയും ശക്തിപ്പെടുത്തിക്കൊണ്ട് നമുക്കാവശ്യമായ അനുദിന ജീവിതത്തിലെ അടിസ്ഥാന ആവശ്യങ്ങൾക്കായി ദൈവത്തോടുള്ള ഒരു മൽപ്പിടുത്തമാണ് പ്രാർത്ഥന. അത് അനുദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യവുമാണ്. ക്രിസ്തു ഇന്ന് സുവിശേഷത്തിൽ പറയുന്ന ശ്രദ്ധേയമായ മറ്റൊരു കാര്യം നാം ഒരിക്കലും ആവശ്യപ്പെടാത്തൊരു കാര്യമാണ്. അത് പരിശുദ്ധാത്മാവാണ്. ക്രിസ്തു പറയുന്നത്, മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്ക് അറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്നാണ്. പരിശുദ്ധാത്മാവിനെ തരണമേ എന്ന് നമുക്ക് അനുദിനം പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കണം. കാരണം നമ്മുടെ ജീവിതസരണികൾ നന്നായി തെളിയിച്ചു കിട്ടാനും ദൈവഹിതം നിർവഹിക്കുന്നതിനുമുള്ള അറിവും കരുത്തും സ്നേഹവും തരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യമാണ്. സ്വർഗീയ പിതാവിന് ഇന്നാളിൽ നമുക്ക് സമർപ്പിക്കാവുന്ന മനോഹരമായ പ്രാർത്ഥന, പിതാവേ പരിശുദ്ധാത്മാവിനെ തരണമേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ എന്നാണ്.
Padre, dammi lo Spirito Santo.
കന്യകാനാഥയുടെ ജീവിതം മുഴുവനും അരൂപിയാൽ നിറഞ്ഞതായിരുന്നു അമ്മയുടെ മാധ്യസ്ഥവും. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ സുവിശേഷ ഭാഗം ഉദ്ബോധിപ്പിക്കുന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതരായും നയിക്കപ്പെട്ടും ക്രിസ്തുവിനോട് അനുരൂപരായി ജീവിക്കാനുള്ള വരം തരണമേ എന്ന് നമുക്ക് സ്വർഗീയ പിതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാം.
Per vivere non in maniera mondana, ma secondo il Vangelo, guidati dallo Spirito Santo.
തുടർന്ന് പതിവുള്ള അഭിവാദ്യങ്ങൾക്കും ആശംസകൾക്കും ആമുഖമായി പാപ്പ ഫ്രാൻസിസ് ഇങ്ങനെ പ്രസ്താവിച്ചു.
In queste ore il nostro animo è ancora una volta scosso. Penso ai drammatici eventi di Monaco in Germania e di Kabul in Afghanistan.
വീണ്ടും നമ്മുടെ ലോകത്തെ ഞടുക്കിക്കൊണ്ട് ഭീതിപ്പെടുത്തിക്കൊണ്ട് ജർമ്മനിയിലെ മ്യൂണിക്കിലും അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുമുണ്ടായ ഭീകരാക്രമണങ്ങൾ ഏറെ ദാരുണമാണ്. വേദനയോടെയാണ് ചത്തുരം തിങ്ങി നിന്ന ജനാവലിയെ ഭീകരാക്രമണത്തെക്കുറിച്ച് പാപ്പ അനുസ്മരിപ്പിച്ചത്. നിർദ്ദോഷികളാണ് ഇവിടെല്ലാം കൊല്ലപ്പെട്ടതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. മുറിപ്പെട്ടവരുടെയും ഇരകളായവരുടെയും കുടുംബാംഗങ്ങളുടെ സമീപത്ത് പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാഹോദര്യവും നന്മയും നമ്മുടെ ലോകത്ത് ദൈവം തന്നെ വളർത്തട്ടെ. പ്രതിസന്ധികൾ വർദ്ധിച്ചു വരികയും സുരക്ഷയും സമാധാന സാധ്യതകളും പൂർവോപരി ക്ലേശകരമായി മാറുകയും ചെയ്യുമ്പോൾ നമ്മുടെ എളിയ പ്രാർത്ഥനകൾ കൂടുതൽ ശക്തമാക്കണമെന്ന് ഉദ്ബോധിപ്പിച്ച പാപ്പ ഒരു നിമിഷം മൗനമായി തന്നോടൊപ്പം പ്രാർത്ഥിക്കാൻ സകലരെയും ക്ഷണിച്ചു.
In questi giorni tanti giovani da ogni parte del mondo si stanno incamminando verso Cracovia.
ഈ ദിനങ്ങളിൽ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും പോളണ്ടിലെ ക്രാക്കോയിലേക്ക് ആയിരങ്ങളാണ് 31st ലോക യുവജനമേളയ്ക്കായി യാത്ര ചെയ്യുന്നത്. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ മാധ്യസ്ഥത്താൽ യുവതീ യുവാക്കൾക്കൊപ്പം കാരുണ്യത്തിന്റെ ജൂബിലി ആഘോഷത്തിന് അടുത്ത ബുധനാഴ്ച താനും പുറപ്പെടുകയാണെന്ന കാര്യം പാപ്പ ജനാവലി അനുസ്മരിപ്പിച്ചു. തനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും അഭ്യർത്ഥിച്ചു.
Anch'io partirò mercoledì prossimo per incontrare questi ragazzi e ragazze e celebrare con loro e per loro il giubileo della misericordia con l'intercessione di San Giovanni Paolo II.
യുവജനങ്ങളായ തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഇപ്പോൾ തന്നെ അവിടെ ക്രാക്കോയിലെത്തിയിരിക്കുന്ന അൽമായരെയും സന്യസ്തരെയും വൈദികരെയും മെത്രാന്മാരെയും നന്ദിയോടെ പാപ്പ അഭിവാദ്യം ചെയ്തു. മേളയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ മാധ്യമങ്ങളിലൂടെ പങ്കുചേരാൻ പോകുന്നവരെയും പ്രത്യേകമായി അനുസ്മരിക്കുന്നുവെന്നും പ്രാർത്ഥനയിൽ നമുക്കൊന്നായിരിക്കാമെന്നും പാപ്പ ഉദ്ബോധിപ്പിച്ചു. ഇറ്റലിയിൽ നിന്നും മാത്രമല്ല ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിൽ നിന്നും വത്തിക്കാനിലെത്തിയിരിക്കുന്ന സന്ദർശകർക്കും തീർത്ഥാടകർക്കും അഭിവാദ്യങ്ങൾ. ബ്രസീലിൽ നിന്നും എത്തിയവർക്കും ഇറ്റലിയിലെ ക്രമോണയിൽ നിന്നുമുള്ള ജുസേപ്പെ ദേന്തിയുടെ ഗായക സംഘത്തിനും, പിന്നെ വടക്ക് പിമോസയിൽ നിന്നും സൈക്കിളിൽ കൂട്ടായ്മയുടെ സന്ദേശവുമായി റോമിലെത്തിയ തീർത്ഥാടകർക്കും ആശംസകൾ. എങ്ങനെയെങ്കിലും കഴിഞ്ഞുകൂടുകയല്ല, ജീവിതം ജീവിക്കുന്നതാണ് എന്ന് തങ്ങളുടെ ടീഷർട്ടുകളിൽ അല്ലെങ്കിൽ കുപ്പായങ്ങളിൽ എഴുതിക്കൊണ്ടുവന്നിരിക്കുന്ന ട്യൂറിനിലെ യുവജന കൂട്ടായ്മയ്ക്കും പാപ്പ പ്രത്യേകമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചു.
Continuate a provare a vivere e non vivacchiare come avete scritto nella vostra maglietta.
തുടർന്ന് എല്ലാവർക്കുമൊപ്പം പാപ്പ ത്രികാല പ്രാർത്ഥന ചൊല്ലി.
Angelus Domini nunciavit Mariae.
അപ്പസ്തോലിക ആശീർവാദവും നൽകി.
സിദ് നോമെൻ ഡോമിനി ബെനഡിക്ടം.
അയ്യൂത്തോരിം
നോസ്ത്രം ഇൻ നോമിനെ ഡോമിനി. ബെനഡിക്ടാദ് വോസ് ഓംനിപൊട്ടൻസ് ദേവസ് പാത്തർ എറ്റ് ഫിലിയസ് എറ്റ് സ്പിരിറ്റുസ് സാന്റസ്.
ആമേൻ.
നല്ലൊരു ദിനത്തിന്റെ ആശംസകൾ എല്ലാവർക്കും നേരുന്നു. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറന്നുപോകരുതേ എന്നും പാപ്പ വളരെ വിനീതമായി അഭ്യർത്ഥിച്ചു. പിന്നെ കരങ്ങൾ ഉയർത്തി എല്ലാവരെയും മന്ദസ്മിതത്തോടെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് അപ്പസ്തോലിക അരമനയുടെ ജാലകത്തിൽ നിന്നും പാപ്പ പിൻവാങ്ങിയത്.
A tutti auguro una buona domenica e per favore non dimenticatevi di pregare per me. Buon pranzo e arrivederci.
സ്വർഗീയ സാന്നിധ്യമെന്നും കത്തിച്ചൊലിക്കുന്ന വൃത്തി നിന്നു കത്തിച്ചെടുത്തൊരു ദീപം അണയാത്ത കൃപതൻ പ്രകാശം അമ്മേ നിന്നരികെ മഹനീയമാകും സ്വർഗീയ സാന്നിധ്യമെന്നും.
ഈ ഗാനം ആലപിച്ചത് നയന ശ്രീനിവാസാണ്. രചനയും സംഗീതവും സണ്ണി സ്റ്റീഫൻ.
പാപത്തിന്മിഴൽ പോലും ഏൽക്കാത്തവൾ നിന്നിൽ പരിശുദ്ധ വചനം സമ്പൂർണമായി ലോകരക്ഷിക്കുന്നു.
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് പാപ്പ ഫ്രാൻസിസിന്റെ തൃക്കാല പ്രാർത്ഥന പരിപാടിയുടെ ഫാദർ വില്യം നെല്ലിക്കൽ ഒരുക്കിയ റിപ്പോർട്ടാണ്.